നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം.
സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്നതിലേക്ക് ഓസ്ട്രേലിയ ഒരു പടി കൂടി അടുത്തെത്തിയതും ഇക്കാര്യത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ ഉയർത്തിയ ആശങ്കകളുമായിരുന്നു ഈ ആഴ്ചയിലെ പ്രധാന വാർത്തകളിൽ ഇടം പിടിച്ച ഒന്ന്. ഓസ്ട്രേലിയയിലേക്ക് അനുവദിക്കുന്ന രാജ്യാന്തര വിദ്യാർത്ഥികളുടെ എണ്ണം സർക്കാർ വർദ്ധിപ്പിച്ചതും വാക്കത്തിയും വടിവാളം പോലുള്ള മൂർച്ചയേറിയ ആയുധങ്ങളുടെ ഉപയോഗം വിക്ടോറിയയിൽ നിരോധിച്ചതുമെല്ലാം വാർത്തകളിൽ ഇടം പിടിച്ചു. പ്രിയ ശ്രോതാക്കളെ, SBS മലയാളത്തിലെ ഈ ആഴ്ചയിലെ പ്രധാന വാർത്തകൾ അടങ്ങിയ ഓസ്ട്രേലിയ പോയ വാരവുമായി ഞാൻ നവ്യ വിശ്വനാഥ്. പലസ്തീൻ രാഷ്ട്രത്തിന്റെ ഔപചാരിക അംഗീകാരത്തിന് ഓസ്ട്രേലിയക്കാർക്കിടയിൽ പിന്തുണ വർദ്ധിക്കുന്നതായി സർവേ റിപ്പോർട്ടുകൾ. ഡെമോസ് AU നടത്തിയ സർവേയിൽ ഓസ്ട്രേലിയ പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്നതിനെ 45% പേർ പിന്തുണച്ചപ്പോൾ 23% പേർ എതിർത്തു. പലസ്തീൻ രാഷ്ട്രാംഗീകാരവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി ആന്റണി അൽബനീസി ഈ ആഴ്ച പലസ്തീൻ പ്രസിഡന്റ് മെഹ്മൂദ് അബ്ബാസുമായി ചർച്ചകൾ നടത്തിയിരുന്നു. രണ്ട് രാഷ്ട്രങ്ങൾ എന്ന പ്രശ്ന പരിഹാരത്തിനുള്ള പിന്തുണ പ്രധാനമന്ത്രി ആവർത്തിച്ചു. അതിനിടെ പലസ്തീനെ അംഗീകരിക്കുന്നതിൽ തിടുക്കം കാട്ടരുതെന്ന് നാഷണൽസ് പാർട്ടി ആവശ്യപ്പെട്ടു. ഹമാസിനെ ഇല്ലാതാക്കുന്നതുവരെ കാത്തുനിൽക്കണമെന്ന് നാഷണൽസ് പാർട്ടി നേതാവ് ഡേവിഡ് ലിറ്റിൽ പ്രൌഡ് പറഞ്ഞു. സ്വന്തം മക്കളെ കൊലപ്പെടുത്തിയെന്ന കേസിൽ 20 വർഷം തെറ്റായി ജയിലിൽ അടച്ച സ്ത്രീക്ക് ന്യൂ സൌത്ത് വെയിൽസ് സർക്കാർ $2 മില്യൺ നഷ്ടപരിഹാരം നൽകും. കാതലിൻ ഫോൾബിഗ് എന്ന 58-കാരിക്കാണ് നഷ്ടപരിഹാരം നൽകാൻ സംസ്ഥാന അറ്റോർണി ജനറൽ തീരുമാനിച്ചത്. എന്നാൽ ഈ തുക തീർത്തും അപര്യാപ്തമാണെന്ന് കാതലിന്റെ അഭിഭാഷകരും ജനപ്രതിനിധികളും വിമർശിച്ചു. 1989-99 നാലു മക്കളെ കൊന്നു എന്ന കേസിലാണ് കാതലിനെ 40 വർഷത്തേക്ക് കോടതി ശിക്ഷിച്ചത്. 2003 ഇത്. എന്നാൽ 2023 അപ്പീൽ കോടതി ഈ ശിക്ഷ റദ്ദാക്കുകയും അവരെ കുറ്റവിമുക്തയാക്കുകയും ചെയ്തു. 20 വർഷത്തെ ജീവിതവും 4 മക്കളെയും ജോലി ചെയ്യാനുള്ള സാഹചര്യവും എല്ലാം നഷ്ടമായ സ്ത്രീക്ക് 2 മില്യൺ മാത്രം നഷ്ടപരിഹാരം നൽകുന്നത് നീതികേടാണെന്ന് ഗ്രീൻസ് MP സ്യൂ ഹിഗിൻസൺ പറഞ്ഞു. ഓസ്ട്രേലിയൻ കുട്ടികളുടെ ദന്ത സംരക്ഷണത്തിൽ മാതാപിതാക്കൾ വേണ്ടത്ര ശ്രദ്ധിക്കുന്നില്ലെന്ന് ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടി. 4 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ ഓസ്ട്രേലിയയിൽ ഡെന്റൽ ഹെൽത്ത് വീക്കായി ആചരിക്കുകയാണ്. ഓരോ വർഷവും ഏകദേശം 1.5 ലക്ഷം കുട്ടികൾക്ക് അർഹമായ സൌജന്യ ദന്ത പരിചരണം നഷ്ടപ്പെടുന്നുണ്ടെന്ന് ഓസ്ട്രേലിയൻ ഡെന്റൽ അസോസിയേഷൻ കണക്കുകൾ വ്യക്തമാക്കി. യോഗ്യരായ കുടുംബങ്ങളിലെ കുട്ടികൾക്കായി സർക്കാർ ഓരോ 2 വർഷത്തിലും $1,132 വരെ ദന്ത പരിചരണത്തിനായി നൽകുന്നുണ്ടെന്നും അത് ഉപയോഗപ്പെടുത്താൻ മാതാപിതാക്കൾ തയ്യാറാകണമെന്നും ഓസ്ട്രേലിയൻ ഡെന്റൽ അസോസിയേഷൻ വ്യക്തമാക്കി. യോഗ്യതയുള്ളവരിൽ 38% പേർ മാത്രമേ ഇത് ഉപയോഗപ്പെടുത്തുന്നുള്ളൂവെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു. ചെലവ് പോലെയുള്ള കാരണങ്ങൾ കൊണ്ട് കുട്ടികളുടെ ചികിത്സ വൈകിപ്പിക്കുന്നത് അവരുടെ ദന്താരോഗ്യത്തെ ബാധിക്കുമെന്ന് ഓസ്ട്രേലിയൻ ഡെന്റൽ അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ ക്രിസ് സൻസാരോ പറഞ്ഞു.
Children who attend the dentist early, we can find the holes in their teeth. If there's any decay developing, we can find that much earlier when it's smaller. When they're really small, that's a reversible condition, and when they're still quite small, that's something that's relatively easy to fix with fillings. Problem with waiting for children to get to the dentist when they're experiencing pain or discomfort is often those holes are so deep into the teeth, there's much less reduced options for treatment, including the need to potentially extract teeth. And that's not a fun experience for kids or for the dentist or parents. So it's much easier and better to get the kids in earlier when we can find these problems before they develop into something larger.
സോഷ്യൽ മീഡിയയുടെ ഉപയോഗം തലച്ചോറിന്റെ പ്രവർത്തനം മന്ദീഭവിക്കാൻ കാരണമാകുന്നുണ്ടെന്ന് പഠനങ്ങൾ. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോഴുള്ള സ്ക്രോളിംഗുകൾ മാനസികാവസ്ഥ, ശ്രദ്ധ എന്നിവയിൽ ഗണ്യമായ കുറവുണ്ടാക്കുമെന്ന് സ്വിൻബൺ സർവകലാശാലയിലെ ഗവേഷകർ നടത്തിയ പഠനത്തിൽ കണ്ടെത്തി. സോഷ്യൽ മീഡിയയുടെ ഉപയോഗം യുവാക്കളുടെ വീക്ഷണങ്ങളെ എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് മനസ്സിലാക്കാൻ കൂടുതൽ പഠനങ്ങൾ ആവശ്യമാണെന്ന് യൂണിവേഴ്സിറ്റി ഓഫ് ന്യൂ സൌത്ത് വെയിൽസിലെ അസോസിയേറ്റ് പ്രൊഫസർ സൂസൻ ഷേസർ പറഞ്ഞു.
You'll find that young people say about a third of them say it's got a positive impact on their life. About 40% say it's got neither a positive nor a negative impact on their life. And then a quarter says it's got a negative impact on their lives. And so I think our job now is to understand why does it have a positive or negative impact for some young people, but not for others.
ഓസ്ട്രേലിയയിലെ ജനപ്രിയ ഇലക്ട്രിക് കാറുകൾ കമ്പനികൾ അവകാശപ്പെടുന്ന പ്രകടനം കാഴ്ചവെക്കുന്നില്ലെന്ന് പഠനങ്ങൾ. നിർമ്മാതാക്കൾ വാഗ്ദാനം ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ വൈദ്യുതി ഉപയോഗം കാറുകളിലുണ്ടെന്ന് പഠനം വ്യക്തമാക്കുന്നു. വാഹനങ്ങളുടെ യഥാർത്ഥ പ്രകടനം പരിശോധിക്കുന്നതിനുള്ള സർക്കാർ ധനസഹായത്തോടെയുള്ള റിയൽ വേൾഡ് ടെസ്റ്റിംഗ് പ്രോഗ്രാമിന്റെ ഭാഗമായി 5 ഇലക്ട്രിക് വാഹനങ്ങൾ പരീക്ഷിച്ചതിനു ശേഷമാണ് ഓസ്ട്രേലിയൻ ഓട്ടോമൊബൈൽ അസോസിയേഷൻ ഫലങ്ങൾ പുറത്തിറക്കിയത്. കാറുകളിൽ നടത്തിയ ഓൺ റോഡ് പരിശോധനയിൽ ബാറ്ററി ശേഷി കമ്പനികൾ അവകാശപ്പെടുന്നതിലും 5% മുതൽ 23% വരെ കുറവാണെന്ന് കണ്ടെത്തി. പരീക്ഷിച്ച മോഡലുകളിൽ ഏറ്റവും മോശം ഫലം BYD ആറ്റോ 3 SUV ആണ് നൽകിയത്. വാഗ്ദാനം ചെയ്ത റേഞ്ചിൽ 111 km അല്ലെങ്കിൽ 23% കുറവാണ് ഇത് രേഖപ്പെടുത്തിയത്. കൂടാതെ പരസ്യപ്പെടുത്തിയതിനേക്കാൾ 21% കൂടുതൽ ഊർജ്ജം ഉപയോഗിക്കുന്നതായും കണ്ടെത്തി. ടെസ്ലയുടെ എൻട്രി ലെവൽ ഇലക്ട്രിക് കാറായ മോഡൽ 3 അവകാശപ്പെടുന്ന പ്രകടനം കാഴ്ചവെക്കുന്നില്ലെന്ന് പരിശോധനയിൽ വ്യക്തമായിട്ടുണ്ട്. അന്താരാഷ്ട്ര വിദ്യാർത്ഥി പരിധി സർക്കാർ വർദ്ധിപ്പിച്ചതിനെ ഓസ്ട്രേലിയയിലെ ഇന്റർനാഷണൽ എഡ്യൂക്കേഷൻ അസോസിയേഷൻ സ്വാഗതം ചെയ്തു. അടുത്ത വർഷം ഓസ്ട്രേലിയയിൽ അനുവദിക്കുന്ന വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ 400,000 വർദ്ധനവാണ് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതോടെ അടുത്ത വർഷം 295,000 വിദ്യാർത്ഥികൾക്ക് ഓസ്ട്രേലിയ വിസ നൽകും. ഇന്ത്യക്കും ചൈനയ്ക്കും പകരം മറ്റ് തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങൾക്കാണ് ഇനി മുൻഗണന ലഭിക്കുക. മതിയായ വിദ്യാർത്ഥി താമസ സൌകര്യമുണ്ടെന്ന് തെളിയിക്കാനും തെക്ക് കിഴക്കൻ ഏഷ്യയുമായുള്ള അവരുടെ ബന്ധം വർദ്ധിപ്പിക്കാനും കഴിയുമെങ്കിൽ സർവകലാശാലകൾക്ക് അവരുടെ വ്യക്തിഗത പരിധി വർദ്ധിപ്പിക്കാൻ അനുമതി നൽകും. ഇപ്പോഴും ഓസ്ട്രേലിയയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കയറ്റുമതി മേഖലയാണ് രാജ്യാന്തര വിദ്യാഭ്യാസമെന്ന് വിദ്യാഭ്യാസ മന്ത്രി ജെയ്സൺ ക്ലെയർ പറഞ്ഞു. ക്യൂൻസ്ലാൻഡിലെ 3/1 സ്കൂളുകൾ വളരെ മോശം അവസ്ഥയിലാണെന്ന് പുതിയ റിപ്പോർട്ട്. വിദ്യാഭ്യാസ വകുപ്പിന്റെ ഇൻഫ്രാസ്ട്രക്ചർ റിന്യൂവൽ റിപ്പോർട്ടിലാണ് ഇത് വ്യക്തമാക്കുന്നത്. സ്കൂളുകളുടെ അറ്റകുറ്റപ്പണികൾക്കായി ഏകദേശം $441 മില്യൺ ചിലവാകുമെന്ന് കണക്കുകൾ കാണിക്കുന്നു. സുരക്ഷിതമല്ലാത്ത അടിസ്ഥാന സൌകര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിരവധി ആശങ്കകൾ ഇതിനോടകം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. മുൻ ലേബർ സർക്കാർ ഭരണകാലത്ത് സ്കൂളുകൾക്കായി വേണ്ടത്ര ചെലവഴിച്ചില്ല എന്നതിന്റെ തെളിവാണിതെന്ന് ക്യൂൻസ്ലാൻഡ് വിദ്യാഭ്യാസ മന്ത്രി ജോൺ പോൾ ലാംഗ്ബ്രൂക്ക് കുറ്റപ്പെടുത്തി.
This is a report that Labor commissioned because they knew there were issues. These are issues we had last time we were in government when we had a significant maintenance backlog, and it's clear that they knew about the issue, and the report shows that they have underinvested in maintenance, and that's to the detriment of our teachers and our students.
പക്ഷിപ്പനിയുടെ മാരകമായ H5 വകഭേദത്തിന്റെ വ്യാപനത്തിൽ നിന്ന് മൃഗങ്ങളെ സംരക്ഷിക്കുന്നതിന് ഫെഡറൽ സർക്കാർ ധനസഹായം പ്രഖ്യാപിച്ചു. $2.8 മില്യൺ പ്രാരംഭ നിക്ഷേപമാണ് സർക്കാർ നടത്തിയിരിക്കുന്നത്. ഏറ്റവും ഗുരുതരമായ ഈ രോഗം ഇതുവരെ പൊട്ടിപ്പുറപ്പെടാത്ത ഏക ഭൂഖണ്ഡം ഓസ്ട്രേലിയയാണ്. ധനസഹായം ഭാവിയിൽ ഉണ്ടാകുന്ന ഏതൊരു പകർച്ചവ്യാധിക്കും എതിരെ രാജ്യത്തെ സജ്ജമാക്കുന്നതിനും ഇതിനകം വംശനാശ ഭീഷണി നേരിടുന്ന ജീവിവർഗങ്ങളെ സംരക്ഷിക്കുന്നതിനും ഉപയോഗപ്പെടുത്തുമെന്ന് പരിസ്ഥിതി മന്ത്രി മറേ വാട്ട് പറഞ്ഞു.
Taronga Zoo will be receiving funding from our government to improve the kind of quarantine facilities, the barriers that they put in place to separate populations of 2 threatened species, being the regent honey-eater bird and also the plains wanderer bird.
ടാസ്മാനിയയിൽ അധികാരത്തിലേക്ക് തിരിച്ചെത്തിയ ലിബറൽ സർക്കാരിനെതിരെ 2 ആഴ്ചക്കുള്ളിൽ വീണ്ടും അവിശ്വാസ പ്രമേയം കൊണ്ടുവരുമെന്ന് ലേബർ പാർട്ടി വ്യക്തമാക്കി. ഇടക്കാല തിരഞ്ഞെടുപ്പിൽ ആർക്കും ഭൂരിപക്ഷം ലഭിക്കാത്തതോടെയാണ് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയുടെ നേതാവും നിലവിലെ പ്രീമിയറുമായ ലിബറൽ നേതാവ് ജെറമി റോക്ലിഫിനെ സർക്കാരുണ്ടാക്കാൻ അനുവദിച്ചത്. എന്നാൽ ചെറിയ പാർട്ടികളുമായോ സ്വതന്ത്രരുമായോ ലിബറൽ സഖ്യമോ കരാറോ ഉണ്ടാക്കിയിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് August 19 പാർലമെന്റ് സമ്മേളനം തുടങ്ങുമ്പോൾ വീണ്ടും അവിശ്വാസ പ്രമേയം കൊണ്ടുവരുമെന്ന് ലേബർ പാർട്ടി പ്രഖ്യാപിച്ചത്. എന്നാൽ പുതിയ ഒരു തിരഞ്ഞെടുപ്പിലേക്ക് സംസ്ഥാനത്തെ തള്ളിവിടില്ല എന്നും ലിബറൽ സർക്കാർ വേണോ ലേബർ സർക്കാർ വേണോ എന്ന് തീരുമാനിക്കാനാകും അവിശ്വാസ പ്രമേയമെന്നും പ്രതിപക്ഷ നേതാവ് ഡീൻ വിന്റർ പറഞ്ഞു.
Under the Liberals, we've seen 3 early elections in a row, and that's got to change, which means we need to change the way that the Parliament works, and we need to change the government. The crossbench has seen the way that the government led by Jeremy Rockliffe has been operating now for the past 15 months in particular, but even longer than that. It's been a lack of consultation, a lack of respect, and only a couple of weeks ago the Premier was attacking those independents and crossbenchers through the election campaign.
ഇതൊക്കെയായിരുന്നു പോയ വാരത്തിലെ പ്രധാനപ്പെട്ട വാർത്തകൾ. മറ്റു വാർത്തകൾ മലയാളത്തിൽ അറിയുന്നതിനായി SBS മലയാളം വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ SBS മലയാളം ഫേസ്ബുക്ക് പേജ് പിന്തുടരാവുന്നതാണ്. ഓസ്ട്രേലിയയിലെ ദേശീയ മാധ്യമമായ SBS മലയാളത്തിൽ ഓസ്ട്രേലിയ പോയ വാരം അവതരിപ്പിച്ചത് നവ്യ വിശ്വനാഥ്.
ലൈക്ക്, ഷെയർ, കമന്റ്. SBS മലയാളം ഫേസ്ബുക്ക് പേജ്.